ഹോസ്പിറ്റൽ സമീക്ഷ ബ്രോട്ട് ടു യു ബൈ
അഹല്യ ഹോസ്പിറ്റൽ കെയറിംഗ്ലി യുവേഴ്സ്.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുന്നു.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇന്ന് മാനസിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. ഡോക്ടർ, ഈ അടുത്ത കാലത്ത് ഒരു ഓൺലൈൻ പോർട്ടലിൽ വായിച്ചതാണ്, ഒരു 65 വയസ്സുള്ള ഒരാളുടെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. 65 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ 18 വർഷം മുൻപ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു 8 വർഷത്തോളമായിട്ട് ഇദ്ദേഹത്തിന് ഒരു പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. അതായത് അദ്ദേഹത്തിന് തോന്നുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇദ്ദേഹത്തെ വളരെ കൂട്ടത്തിലൊന്നും കൂടാൻ പറ്റാത്ത ഒരാളായിട്ട് നോക്കുന്നു, പുരുഷന്മാരുൾപ്പെടെ. അതായത് ആ ഭാര്യ ഇങ്ങനെ മരണപ്പെട്ടതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഡോക്ടർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? എന്തായിരിക്കും അതിന് പുറകിലുള്ള ഒരു?
തീർച്ചയായിട്ടും അത് ചില കാര്യങ്ങൾ നമ്മൾ, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ, നമ്മളെ ഉത്ബോധ മനസ്സിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് കിടക്കുന്ന ചില കാര്യങ്ങൾ അങ്ങ് ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അതിനെ ട്രിഗർ ചെയ്യുമ്പോൾ നമുക്ക് അത് പുറത്തോട്ട് വരും. ഫോർ എക്സാമ്പിൾ, അപ്പോൾ എനിക്ക് ഒരു എൻ്റെ ഒരു ഫാമിലി പരാജയമാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വൈഫുമായിട്ട് ചില ഇഷ്യൂസൊക്കെ ഉണ്ട്, അതിനുശേഷം ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, എന്നിട്ട് ഞാൻ ഇപ്പോൾ യാദർശ്യമായിട്ട് കുഴപ്പമില്ല, കംഫർട്ടബിളായിട്ടൊക്കെ പോകുന്നു, ഞാൻ ജോലിയിലൊക്കെ ആയിട്ട് പോകുന്നു, ജോലിയിൽ എന്തെങ്കിലും പ്രഷർ വരികയോ എന്തെങ്കിലും എനിക്കൊരു ഡിപ്രസീവ് മൂഡിലേക്കൊക്കെ വരുന്ന സമയത്ത് എൻ്റെ മൈൻഡ് കുറച്ച് ഒരു വെപ്രാളത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ഇത്തരം പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ ഓർമ്മ വരികയും ഒരു ഗിൽട്ടി ഫീലിങ്ങൊക്കെ വരികയും, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടുള്ള ഒരു ഭാഗവത്തായിട്ടായിരിക്കും ഒരു പക്ഷേ ഞാനിങ്ങനെ എത്തിയത് എന്നൊക്കെ ചിന്തിക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു ഡിപ്രസ്ഡ് മൂഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ ശാപമായിരിക്കാം, നമ്മൾ പറയാറുണ്ടല്ലോ, ചിലപ്പോൾ അതിലൊരു കുരുത്തക്കേട് തട്ടിയതായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഞാൻ അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ പോലും ചില വീക്ക് പോയിന്റിൽ നമ്മൾ അതിലേക്ക് എത്തിപ്പെടും. പലപ്പോഴും ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അന്ധവിശ്വാസങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ അതിനെ എതിർക്കുമെങ്കിലും അവനവൻ്റെ കാര്യം വരുമ്പോൾ ചിലവരൊക്കെ അതിന് ഇടപെട്ടു പോകുന്ന അവസ്ഥകൾ കാണാറുണ്ട്. അവരോട് ചോദിച്ചാൽ പറയാം, നമുക്കതിൽ വിശ്വാസമൊന്നുമില്ല, പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനങ്ങ് ചെയ്തു നോക്കിയാന്ന് പറയും. അപ്പോൾ അവരുടെ മനസ്സപ്പം വന്നിരിക്കണം, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറിക്കിട്ടട്ടെ, എനിക്കതിൽ വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല, അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അറിയാം അങ്ങനെ ശരിയാവുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും എല്ലാവരും പറഞ്ഞ സ്ഥിതിക്കൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അവരൊരു ഒരു പെർസെൻറ്റേജ് ഓഫ് ആ മൈൻഡ് അങ്ങനെ റീഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ എൻ്റെ, ഞാനിപ്പോൾ പറഞ്ഞമാതിരിയുള്ള എൻ്റെ ഭാര്യയുമായിട്ട് ഞാനിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ, ഒരു സ്ത്രീനെ ഞാൻ യാദർശികമായിട്ടൊരു മാളിൽ പോയപ്പോൾ കണ്ടു, അല്ലെങ്കിൽ വഴിയോരത്തുനിന്ന് കണ്ടു, അവർക്ക് എൻ്റെ വൈഫുമായിട്ടുള്ള ചില സിമിലാരിറ്റീസോ ഫേഷ്യൽ എക്സ്പ്രഷനോ എന്തെങ്കിലും കണ്ടു, അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് ട്രിഗർ ചെയ്തേക്കാം. മനസ്സിലായില്ല? ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു കപ്പിള് നല്ല ഹാപ്പി ആയി പോകുന്നത് കാണുമ്പോൾ സന്തോഷമല്ല വരുന്നത്, അവരോടുള്ള അസൂയല്ല, പക്ഷേ എനിക്കങ്ങനെയൊന്നും ആവാൻ പറ്റിയില്ലല്ലോ എന്നുള്ള തരത്തിലൊരു ഇന്നർ മൈൻഡിൽ വന്നിട്ടുള്ള ഒരു 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 മൈൻഡിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികളുള്ളവരോട് സ്നേഹമല്ല ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ പലതരത്തിലുള്ള ഒരു വേറെ തരത്തിലുള്ള രീതിയാണ്. അവർക്ക് ഒരു പരിധിക്കപ്പുറം ആ കുട്ടികളില്ലാത്തതുകൊണ്ട് ആ കുട്ടീനെ കെയർ ചെയ്യുന്നില്ല, മനസ്സിലായില്ല, കുട്ടികളായിട്ട് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക്, മനസ്സിലായി. നമ്മൾ നേരെ തിരിച്ചാൽ ചിന്തിക്കുക, നമ്മൾ ചിന്തിക്കുക കുട്ടികളില്ലാത്തതുകൊണ്ട് അവർക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഒരു 5-10 മിനിറ്റ് അവർ ടോളറേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും നിങ്ങളൊന്ന് അസസ് ചെയ്ത് നോക്കൂ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ടോളറബിലിറ്റി ഇല്ല. കാരണം അവർ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരൊരു കംഫർട്ട് സോൺ അവരെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഓക്കെ, അത് കഴിഞ്ഞാൽ അവരുടെ ടോളറബിലിറ്റി ലോസ് ആവുകയാണ്, വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് വരാം. ഇങ്ങനെയൊക്കെയാണ് സാധാരണ കാണുന്ന റെസ്പോൺസ്. ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ചിലതൊക്കെ ഉണ്ടാവും, അങ്ങനെ അച്ചടി പ്രിന്റുമായി നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഈ പറയുന്നതൊക്കെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് കുറെ.
ഓരോ വ്യക്തികൾക്കും അത് പ്രതികരിക്കുന്ന രീതി.
അതെ അതെ, തീർച്ചയായിട്ടും.
ഓക്കെ, നമുക്കൊരു കോൾ കൂടി ഉണ്ട് ഡോക്ടർ.
തീർച്ചയായിട്ടും.
ഹലോ
ഹലോ,
നമസ്കാരം ഡോക്ടറോട്. പറഞ്ഞോ.
പറഞ്ഞോളൂ.
ഹലോ, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് മംഗളാവൂർ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. അപ്പൊ അവിടുന്ന് ഡോക്ടർ നോക്കിട്ട് പറഞ്ഞ ഹൈപ്പർ കൈനറ്റിക് മൂവ്മെന്റ് ഡിസോർഡർ എന്നാ പറഞ്ഞത്. അപ്പോ ഡോക്ടർ പറഞ്ഞത് ആൻസൈറ്റി വരെ ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ അന്നൊരു 3 മാസത്തിലുള്ള ഗുളിക വന്നിരുന്നു, അതിനുശേഷം ഞാൻ ഗുളിക കഴിച്ചു. ഇപ്പോ 2 മാസം കഴിഞ്ഞിട്ട് അത് വീണ്ടും പഴയതുപോലെ തന്നെ ഉള്ളത് പോലെ, കഴുത്തിനും നടുവിനൊക്കെ ബാലൻസ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് നടക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് വീണ്ടും ഉള്ളതുപോലെ ഒരു സംശയം.
അത് നോക്കണം, നിങ്ങൾ റിപ്പോർട്ട്സ് കംപ്ലീറ്റ് റീഡ് ചെയ്യണം, എന്നിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം ആൻസൈറ്റി കൊണ്ട് ഉണ്ടാവും ഹൈപ്പർ കൈനറ്റിക് മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ളതാണെങ്കിൽ അത് ആൻസൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള ചില മെഡിസിൻസ് ഒക്കെ കഴിച്ചാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും.
പക്ഷേ
അല്ല, അതിന് ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ചില മെഡിസിൻസ് വേണ്ടി വരും. അപ്പൊ ഈ 3 മന്ത്സ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ തുടക്കത്തിൽ അങ്ങനെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് മാറ്റി കൊണ്ടുവരാൻ പറ്റുന്നത് ഒഴിവാക്കാറുണ്ട് മരുന്ന്. ചില ആളുകൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല, ഒഴിവാക്കുമ്പോൾ വീണ്ടും അത് റെക്കറൻസ് ആയിട്ട് വീണ്ടും വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പിന്നെയും തുടരേണ്ടി വരും. അത് ആ മരുന്ന് മതിയോ അത് വേറെ മരുന്നിലേക്ക് മാറ്റണമെന്നൊക്കെ നിങ്ങൾ കണ്ട ഡോക്ടറോട് തന്നെ ഒന്നെങ്കിൽ ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മറ്റൊരു ഡോക്ടറെ അടുത്ത് പഴയ റീഡിങ്സും എല്ലാ എന്താ പറയുക നിങ്ങൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ട് പോയി കണ്ടതിന് ശേഷം ഒന്നുകൂടി ഉറപ്പുവരുത്തുക. സൈക്യാട്രി ന്യൂറോളജിയും കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുമ്പോൾ ന്യൂറോ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ന്യൂറോളജിയും സൈക്യാട്രിയായിട്ട് ബന്ധപ്പെട്ടാണ്, ചിലത് എക്സ്ക്ലൂസീവ്ലി ന്യൂറോളജി മാത്രമുള്ളതുണ്ട്, ചിലത് എക്സ്ക്ലൂസീവ്ലി സൈക്യാട്രി മാത്രമുള്ളതുണ്ട്. എല്ലാം തലച്ചോറിലെ ഞരമ്പുകളെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഡോക്ടറെ കണ്ടു, ന്യൂറോളജിസ്റ്റിനെ കണ്ടു, അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അത് ആവാമെന്ന്. അതാണ് ഞാൻ പറഞ്ഞ റിപ്പോർട്ട് കണ്ടിട്ട് നമുക്ക് അതിന് ഫർദർ എന്തെങ്കിലും ടെസ്റ്റുകൾ വേണമെങ്കിൽ അത് ചെയ്തിട്ട് ഉറപ്പ് വരുത്തണം. അപ്പോൾ നിങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കണ്ടാലും മതി, അദ്ദേഹം സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് അഭിപ്രായം അറിഞ്ഞിട്ട് ന്യൂറോളജിസ്റ്റിനെ കാണണമെങ്കിൽ സൈക്യാട്രിസ്റ്റ് നിങ്ങൾക്ക് ഡയറക്ഷൻ തരും. ഓക്കെ, റൈറ്റ്,
താങ്ക് യു. അടുത്ത കോളുണ്ട്. ഹലോ,
ഹലോ,
നമസ്കാരം. പറഞ്ഞോളൂ ഡോക്ടറോട്.
നമസ്കാരം, നമസ്കാരം.
ഞാൻ അബുദാബിയിൽ നിന്നാണ്. എന്തൊരു ഡൗട്ട് ആണ്, ഇത് ക്ലിയർ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാന് ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ കാണുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ചെറിയൊരു വിഷമം, അതായത് അവർക്ക് അത് അത്രയും ഫീൽ ചെയ്യാത്ത വിഷമമായിരിക്കും. അവര് എന്നോടത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെക്കാൾ വിഷമമാണ് എനിക്കറിയുന്നത്
അറിയുമ്പോഴേ.
അതുപോലെ നമ്മൾ ഈ സിനിമയിലൊക്കെ ചില സങ്കടമുള്ള സത്യത്തിൽ എനിക്കിപ്പോ ആൾക്കാരെ കൂടി ഇരുന്ന സിനിമ കാണാൻ തന്നെ ഭയങ്കര മടിയായിപ്പോ. കാരണം എല്ലാരും എന്നെ നോക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഞാൻ കരയുന്നുണ്ടോ എന്നുള്ള കാര്യം അവര്
നോക്കിയത്.
വൈഫൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇത് അതിന് മാത്രം കരയാനൊന്നും ഇതില്ലല്ലോ എന്നൊക്കെ പറയും. ചില സീനൊക്കെ കണ്ടു, അപ്പൊ നമ്മളിപ്പോ ആകാശ ദൂതൊക്കെ കണ്ട് എല്ലാരും കരയും. പക്ഷെ ചില സിനിമകളിൽ കരയാൻ മാത്രമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. പക്ഷെ ഞാനത് എന്റെ ഒരു ഫീലിംഗ് ആയിട്ട് തന്നെ അത് കാണും.
അപ്പൊ
ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് ഞാൻ നല്ലൊരു ആസ്വാദകനായത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്കെന്താന്ന് അറിയില്ല, ചില വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച് ആയിപ്പോ. കാരണം വെച്ചാൽ നമ്മുടെ വിഷമമായിട്ട് അതെങ്കിലും ഏറ്റെടുക്കുന്ന പോലൊരു ഫീൽ എനിക്കുണ്ടാവും. അത് ഒരു അസുഖമാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ഇപ്പൊ
ഇത് ഇതൊരു അസുഖമാക്കി കൂട്ടണ്ട, ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക്, ലോല മനസ്സിനുടമയായിട്ടുള്ള ആളുകൾക്ക് വരുന്ന അവസ്ഥയാണ്.
പക്ഷെ എനിക്ക് അങ്ങനെ ദേഷ്യം അങ്ങനെ പെട്ടെന്ന് വരില്ല.
അല്ല, അങ്ങനെ വരണമെന്നില്ലല്ലോ, അങ്ങനെ വരണമെന്നില്ലല്ലോ. ചില ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ട്. ദൈവം എല്ലാവരും ഒരേപോലെ അല്ലല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു അച്ഛനമ്മക്ക് അല്ലെങ്കിൽ ഒരു ഉപ്പ ഉമ്മക്ക് തന്നെ 5 മക്കളുണ്ടെങ്കിൽ 5 ആൾക്കാരും ഒരേ ക്യാരക്ടറിലല്ലോ. ഒരേ അമ്മയിലും അച്ഛനിലും ഉണ്ടായിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും വ്യത്യസ്ത ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ വ്യത്യസ്ത രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അതിനെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കും. ചിലവർ അതിനെ ചെറുത്ത് നിൽക്കും. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നിൽക്കുന്ന ആളുകൾ നോക്കൂ, ഒരു കാരണവശാലും ചിലപ്പോൾ ഒരു കാരണവശാലും അവിടെ ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏത് കുട്ടികളോട് ചോദിച്ചാലും ചിലപ്പോൾ അറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ മറ്റിലോ നിൽക്കുന്ന ഒരാളാണെങ്കിലും അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ എന്തായാലും ജയിക്കും, വോട്ട് തരണം. ആ ഒരു പോസിറ്റീവ് മൈൻഡ് ഇല്ലെങ്കിൽ ആരാ വോട്ട് കൊടുക്കുക? നിങ്ങൾ ഒരു വോട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുമോ? ജയിക്കും എന്ന് പറഞ്ഞെങ്കിൽ തന്നെ അല്ലേ വോട്ടുള്ളൂ. ഇനി അഥവാ അതിന്ന് തോറ്റുപോയി കഴിഞ്ഞാൽ, അതിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മനക്കരുത്ത് ഉണ്ടാവണം. എത്ര നമ്മളുടെ നേതാക്കന്മാര് പലവരും മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ളവരും പല വാട്ടം തോൽക്കുകയും പിന്നെ ജയിക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ അവര് പിന്നോട്ടം പോവുകയാണെങ്കിൽ പിന്നെ എങ്ങനെ അവർ തിരിച്ചു വരും? അപ്പൊ ആ പോസിറ്റീവ് മൈൻഡിൽ എടുക്കണം. അത് എടുക്കാൻ ചിലവർക്ക് കഴിയില്ല, അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ പിന്നെ ആ ഭാഗത്തേക്ക് കാണാറേ ഇല്ല. അപ്പൊ തോൽവി വിജയത്തിന്റെ എന്താണ് പറയാ ഒരു
മുന്നോട്ട്
ചവിട്ടുപടിയാന്ന് പറയാം. അത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ആ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മളെ മനസ്സിന് സജഷൻ കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇല്ലെങ്കിലാണ്
വേറൊരു കാര്യം കൂടെ ഉണ്ട് സാറേ. ഞാന് നമുക്കിപ്പോ ചെറിയൊരു അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബ് ആയാലും ബാക്കിയുള്ളൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് അവിടെ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ഒക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവല്ലോ. അപ്പം ചെറിയൊരു അസുഖമൊക്കെ വരുമ്പോൾ നമ്മളത് വലിയൊരു ഇതിലേക്ക്, കാരണം സിൻഡ്രംസ് ഒക്കെ ചെറിയ അസുഖമായാലും വലിയ തന്നെയായിരുന്നു. അപ്പം അത് നമ്മൾ ഞാൻ വേഗം അങ്ങോട്ട് കണക്ട് ആവും, അത് അതാ ഇരിക്കും എന്നുള്ള ആ രീതിയിലാണ് പിന്നെ മൈൻഡ് ഒക്കെ അങ്ങോട്ട്
പോവാം. അതൊരു അത് ഭയങ്കര ഒരു റോങ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പൊ തന്നെ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പൊ ഒരു അസുഖത്തിന് വരികയാണെങ്കിൽ ഉടനെ തന്നെ ഒരു മെഡിസിൻ എഴുതി കഴിഞ്ഞാൽ അത് ഗൂഗിൾ സെർച്ച് ചെയ്യുക, അത് സെർച്ച് ചെയ്തിട്ട് പിന്നെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് മറ്റതൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ട് അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചിട്ട് ആ ഒപ്പീനിയനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ആളുകൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിലായി? ഇപ്പൊ ഈ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് തന്നെ കഴിക്കണത്, മനസ്സിലായില്ലേ? അവര് ഡോക്ടറാന്ന് പറഞ്ഞുകൊണ്ട് അസുഖം മാറാതിരിക്കുക അല്ലെങ്കിൽ അതിന് വേറെ പോകാൻ വഴികളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ പേഷ്യൻസിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് ഡോക്ടറെയാണോ കാണുന്നത് ആ ഡോക്ടറിൽ ട്രസ്റ്റ് ഉണ്ടാവുക, ആ പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടാവുക. എന്നിട്ട് അവർ പറയുന്നത് ശ്രദ്ധിക്കുക, അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മറ്റൊരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുക. നമ്മളൊരു പകുതി സ്റ്റെപ്പിൽ നിൽക്കരുത് വേണോ വേണ്ടെന്ന് വെച്ചിട്ട്, മനസ്സിലായി? കാരണം എല്ലാവരും 100% സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഒരു മെഡിസിന് തന്നെ 10 ആക്ഷൻ ഉണ്ടാവും, അതിന് എന്ത് ആക്ഷനാണ് ഉദ്ദേശിച്ചിട്ടാണ് ആ ഡോക്ടർ എഴുതിയത് എന്നുള്ളത് ആ ഡോക്ടറോട് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കൊരു ഒരാളൊരു ഒരു 20 years ഉള്ള ഒരു 15 വയസ്സുള്ള 17 വയസ്സുള്ള ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിയുടെ പ്രായം ആ കുട്ടിയുടെ ഫ്യൂച്ചറും ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഡോക്ടർ മെഡിസിൻ ചൂസ് ചെയ്യുന്നത്. അവിടെയാണ് ആ ഡോക്ടറുടെ കപ്പാസിറ്റി, മനസ്സിലായില്ല? അപ്പൊ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഫാർമസിസ്റ്റോ അല്ലെങ്കിൽ മറ്റൊരാളോ പറഞ്ഞത് കേട്ടിട്ട് അതിലൂടെ പോവുകയല്ല വേണ്ടത്, ആ ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ട് അത് ക്ലാരിഫൈ ചെയ്യുക. എന്നിട്ട് അതിൽ സംതൃപ്തനാണെങ്കിൽ മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ അടുത്തൊരു ഡോക്ടർ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. അല്ലാതെ നമ്മൾ അതിനെ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. പലപ്പോഴും പല ആളുകളും നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ പറയും അതിനെന്തിനാ അപ്പം മരുന്നൊക്കെ കൊടുത്തത് എന്നൊക്കെ ചോദിച്ച് ചില ആളുകൾ പറയാറുണ്ട്. അതിനൊക്കെ നമുക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഒരാളെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് മെഡിസിൻ വേണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നത്. ഒരു നോർമലായിട്ടുള്ള, ഞാൻ പറയുന്നത് ശരിക്കും അണ്ടർലൈൻ ചെയ്യണം, നോർമലായിട്ടുള്ള ഒരു ഡോക്ടറെ സംബന്ധിച്ചിട്ട് അവർക്ക് മരുന്ന് എഴുതലല്ല ആവശ്യം. അവരുടെ എന്ത് കാര്യത്തിനാണോ വന്നത് അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അത് വിജയിപ്പിക്കേണ്ട ആവശ്യത്തിന്, ഇപ്പം നിങ്ങളൊരു ആവശ്യത്തിന് എടുത്തു, അത് വിജയിപ്പിക്കാൻ എന്തൊക്കെ മാർഗം എന്നാണ് എൻ്റെ മൈൻഡിൽ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുകയാണ് ഒരു മെഡിസിൻ കഴിക്കണം, കഴിച്ചെങ്കിലാണ് നിങ്ങൾ അസുഖത്തിന് മാറ്റം കിട്ടുകയുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ നിങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അതനുസരിച്ച് പോവുക, അല്ലെങ്കിൽ അത് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മറ്റൊരു ഒപ്പീനിയൻ എടുക്കുക. അതിനൊരിക്കലും നമ്മളൊരു പ്രോബ്ലമായിട്ടോ നമ്മളൊരു അഡമൻ്റായിട്ടോ ഒരാളെ കൊണ്ട് ഒരിക്കലും ഇത് ചെയ്യിപ്പിക്കാറില്ല, അത് ശരിയല്ല. ഓക്കെ, അതെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറേ സംശയങ്ങളാണ്, അതുകൊണ്ടാണ്.
ഓക്കെ, ശരി, താങ്ക് യു. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഒരിടവേള കൂടി.
പ്രവാസി ഭാരതി 153 ശബ്ദ സമ്പൂർണതയുടെ സർഗ പര്യായം.